2021 ഏപ്രിൽ 20 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ ആ പിണറായി ടച്ച്. കേരളത്തിൽ നിന്ന് ഒഴിവുവന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് പുതിയ സ്ഥാനാർത്ഥികളായി. UDFൽ നിന്ന് 2ഉം LDFൽ നിന്ന് 1ഉം എന്ന നിലയിലായിരുന്നു ഒഴിവ്. കാലാവധി അവസാനിക്കാൻ പോകുന്ന നിയമസഭയുടെ കാലയളവിൽ തന്നെ ഈ ഒഴിവുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിനാൽ സഭയിലെ അംഗബലത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന് 3ൽ 2 സീറ്റുകളും ലഭിച്ചു. UDFന് നഷ്ടക്കച്ചവടമായി, 1ൽ ഒതുങ്ങി. ഒരുകാലത്ത് യുവതുർക്കിയും ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന അംഗവുമായ വയലാർ രവിയുടേതായിരുന്നു ഒരൊഴിവ്. രണ്ടാമത്തേത് മുസ്ലിം ലീഗ് അംഗം PV അബ്ദുൾ വഹാബിന്റേത്. കറകളഞ്ഞ വ്യവസായ പ്രമുഖൻ, ഇപ്പോൾ ആ പാർട്ടിയുടെ അഖിലേന്ത്യാ ട്രഷറർ എന്ന അർത്ഥപൂർണമായ പദവി കൈയാളുന്നു. UDFന് നേതൃത്വം നൽകി വരുന്ന കോൺഗ്രസ് രാജ്യസഭാ സീറ്റുകളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഉദാരമനസ്കരാണ്. ഘടകകക്ഷികൾക്ക് വാരിക്കോരി നൽകാൻ ഒരു മടിയും കാണിക്കാത്തവർ. ഘടകകക്ഷികളെ കഴിഞ്ഞിട്ടേയുള്ളൂ കോൺഗ്രസിന് സ്വന്തം കാര്യമെന്ന് തോന്നിപ്പിക്കുന്ന പെരുമാറ്റം. രാജ്യസഭയിൽ കോൺഗ്രസിന് തൽക്കാലം MPമാരെ ആവശ്യമില്ലെന്ന് പറയാതെ പറഞ്ഞാണ് ഒഴിവുവരുന്ന സീറ്റുകളെല്ലാം ഘടകകക്ഷികൾക്ക് ദാനം ചെയ്യുന്നത്. ഏതാനും വർഷങ്ങളിലായി തുടർന്നുവരുന്ന ശീലം. 2018 ഒഴിവുവന്ന സീറ്റ് വെള്ളിത്താലത്തിൽ വച്ച് KM മാണി മുൻപാകെ സമർപ്പിച്ച് മാണിയെ മുന്നണിയിലേക്ക് ആനയിച്ചതിന് കേട്ട പഴി ചില്ലറയായിരുന്നില്ല. അതിനെ തുടർന്നായിരുന്നു VM സുധീരൻ UDF സ്ഥിരാംഗത്വം രാജിവെച്ച് പ്രതിഷേധിച്ചത്. മാണിപ്രമാണിയായി കേരള രാഷ്ട്രീയത്തിൽ വിരാജിച്ച നേതാവാണ് KM മാണി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ. KM ജോർജ് സ്ഥാപിച്ച കേരള കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് കേരള കോൺഗ്രസ് എന്നതിനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നാക്കി മാറ്റിയെടുത്ത രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് KM മാണി. മാണി UDFന്റെ നട്ടല്ലായിരുന്നു. മധ്യതിരുവിതാംകൂറിലെ മാണിയും മലബാറിലെ ലീഗും കോൺഗ്രസിനൊപ്പം ചേരുമ്പോഴാണ് UDF അർത്ഥപൂർണമാവുക. ആ മാണി ഇടക്കാലത്ത് UDFനോട് കെറുവിച്ചു. ഇപ്പോൾ കാലാവധി തീരാൻ പോകുന്ന നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി നിൽക്കാൻ തീരുമാനിച്ച മാണി ഗ്രൂപ്പിനെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി UDF പാളയത്തിലേക്ക് തിരിച്ചെത്തിക്കാനാണ് രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് പണയം വെച്ചത്. മാണിയുടെ മകൻ ജോസ് കെ മാണി കോട്ടയത്ത് നിന്നുള്ള ലോക്സഭാംഗത്വം രാജിവെച്ചാണ് രാജ്യസഭയിലേക്ക് പോയത്. ജോസ് ഇന്നിപ്പോൾ ഇടതുമുന്നണിയിലാണ്. ജോസ് രാജ്യസഭാംഗത്വം രാജിവെച്ചാണ് ഇപ്പോൾ പാലായിൽ നിന്ന് മത്സരിച്ചത്. ആ ഒഴിവ് കിടക്കുന്നു. അതിനു മുൻപേ ഒഴിവുവന്ന രാജ്യസഭാ സീറ്റ് നൽകിയത് സോഷ്യലിസ്റ്റ് അതികായൻ MP വീരേന്ദ്രകുമാറിനായിരുന്നു. 2009 ഇടതുമുന്നണിയോട് ഇടഞ്ഞ് മുന്നണി വിട്ട് പുറത്തുവന്ന് UDFനൊപ്പം ചേക്കേറിയ വീരേന്ദ്രകുമാറിനും രാജ്യസഭാ സീറ്റ് വെള്ളിത്താലത്തിൽ വെച്ചുതന്നെയാണ് കോൺഗ്രസ് സമ്മാനിച്ചത്. വീരേന്ദ്രകുമാർ മനസ്സുകൊണ്ട് പൂർണ്ണമായി UDFആയി നിന്നില്ല. അത് മാറ്റിയെടുക്കാൻ കൂടിയാവാം കോൺഗ്രസിന്റെ ഈ മഹാദാനം. പക്ഷേ വീരേന്ദ്രകുമാർ മുന്നണി വിട്ടു പോരുക തന്നെ ചെയ്തു. നമ്മെ വിട്ടുപിരിഞ്ഞ വീരേന്ദ്രകുമാറിനും ആദരാഞ്ജലികൾ. വീരേന്ദ്രകുമാർ രാജ്യസഭാംഗത്വം ഒഴിഞ്ഞിരുന്നു. അതിലേക്ക് ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ട് മകൻ ശ്രേയാംസ് കുമാർ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം ഇടതു സ്ഥാനാർത്ഥിയായി കൽപ്പറ്റയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് ഫലം കാത്തുനിൽപ്പാണ്. വിജയിച്ചാൽ രാജ്യസഭാംഗത്വം ഒഴിയും. അങ്ങനെയെങ്കിൽ 2 ഒഴിവുകളും നികത്തപ്പെടുക. അടുത്ത നിയമസഭ നിലവിൽ വന്നുകഴിഞ്ഞാവും അതിലെ അംഗബലമനുസരിച്ച് 2ലൊരു മുന്നണിക്ക് ഇവ ലഭിച്ചേക്കാം. പറഞ്ഞുവന്നത് കോൺഗ്രസിന്റെ ത്യാഗമനസ്സിനെ പറ്റിയാണ്. കയ്യിൽ വന്നുചേർന്ന 2 രാജ്യസഭാ സീറ്റുകളും ഘടകകക്ഷികൾക്ക് ദാനം ചെയ്ത കോൺഗ്രസ് ഇപ്പോൾ വന്ന ഒഴിവും മുസ്ലിം ലീഗിന് താലത്തിൽ വെച്ചു നൽകി. ഒഴിവു വരുന്നെന്ന് കേട്ടപ്പോൾ മുതൽ ലീഗിന് അവകാശപ്പെട്ടതാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. ത്യാഗമൊന്നതേ നേട്ടം, താഴ്മതാൻ അഭിന്നതി. വന്നുവന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് രാജ്യസഭാംഗങ്ങളുടെ എണ്ണം ഒരാളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, സാക്ഷാൽ AK ആന്റണി. അടുത്ത വർഷം ആദ്യം അദ്ദേഹവും ഒഴിയുകയാണ്. ടീം പിണറായിയുടെ ഉദയം. എന്തിലും ഏതിലും ഒരു പിണറായി ടച്ച് എന്നതാണല്ലോ സമീപകാലത്തെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ത്രസിപ്പിക്കുന്ന കാഴ്ച. ആ ടച്ച് ഏറ്റവും ഒടുവിൽ കണ്ടത് പുതിയ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലാണ്. വോട്ടെടുപ്പ് നടക്കാനിടയില്ല. കാരണം ഒഴിവുള്ള 3 സീറ്റുകളിലേക്കുമായി 3 സ്ഥാനാർത്ഥികളെ ഇതുവരെയുള്ളൂ. ഇടതു സ്ഥാനാർത്ഥികൾക്കെതിരെ UDFO, UDF സ്ഥാനാർത്ഥിക്കെതിരെ ഇടതുമുന്നണിയോ എതിരാളികളെ അവതരിപ്പിച്ചിട്ടില്ല. നിയമസഭയിലെ കക്ഷി ബലാബലമനുസരിച്ച് CPMൽ നിന്നുള്ള V ശിവദാസനും ജോൺ ബ്രിട്ടാസും മുസ്ലിം ലീഗിൽ നിന്നുള്ള PV അബ്ദുൾ വഹാബും രാജ്യസഭയിലേക്കെത്തും. CPMൽ നിന്നുള്ള സ്ഥാനാർത്ഥികളിലാണ് ആ പിണറായി ടച്ചിന്റെ മനോഹരമായ പ്രകാശനം നടന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ 2 പേരും കണ്ണൂർ ലോബി ആയതുകൊണ്ടല്ല അത് പറയുന്നത്. 2 പേരും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവർ തന്നെ. CPM എന്നാൽ കണ്ണൂർ ജില്ലക്കാർ മാത്രമോ എന്ന് സന്ദേഹിക്കാൻ അത് ഉൾപാർട്ടി വിമർശകരെ പ്രേരിപ്പിച്ചേക്കാം. പക്ഷേ കണ്ണൂർ ലോബി എന്നതിനേക്കാൾ പിണറായി ലോബി എന്ന് ഈ 2 സ്ഥാനാർത്ഥികളെയും വിശേഷിപ്പിക്കും പ്രകടിപ്പിക്കാനാണ് രാഷ്ട്രീയ നിരീക്ഷകർ അത്യുത്സാഹം കാണിക്കുന്നത്. അതിൽ തെറ്റുപറയാനാവില്ല. ഇടതുപക്ഷ പത്രപ്രവർത്തനം വളരെ നന്നായി നടത്തുന്നയാളെന്നാണ് ജോൺ ബ്രിട്ടാസിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിന് ന്യായീകരണമായി CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുള്ള A.V. പറഞ്ഞത്. കുറച്ചൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ദോഷേകദൃക്കുകൾ ബ്രിട്ടാസിൽ മറ്റു ചില മുഖങ്ങളും ദർശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. അതൊരു തെറ്റായ കാര്യമോ രാജ്യസഭാംഗത്വത്തിന് അയോഗ്യത കൽപ്പിക്കേണ്ട സംഗതിയോ അല്ല. പക്ഷേ ബ്രിട്ടാസിനൊരു പൂർവകാല ചരിത്രമുണ്ട്. 10 വർഷത്തിൽ താഴെയേ ആയുള്ളൂ സംഗതി നടന്നിട്ട്. അത് അദ്ദേഹം പാർട്ടിയുടെ സ്വന്തം ചാനൽ ഉപേക്ഷിച്ച് റൂബർട്ട് മർഡോക്ക് എന്ന കോർപ്പറേറ്റ് ഭീമന്റെ സ്വകാര്യ ചാനലിലേക്ക് കുടിയേറിയെന്നതാണ്. അപ്പോൾ ഇടതുപക്ഷ പ്രതിബദ്ധതയിൽ വെള്ളം ചേർക്കപ്പെട്ടിട്ടില്ലേ? വൈകാതെ അദ്ദേഹം മർഡോക്കിനെ മടുത്ത് തിരിച്ചെത്തി. അവസരവാദ രാഷ്ട്രീയവും അതോടെ പ്രകടമായി. തിരിച്ചെത്തിയ ബ്രിട്ടാസിനെ വരവേറ്റത് പിണറായി നേരിട്ടാണ്. പിന്നീട് ഇങ്ങോട്ട് പിണറായിയുടെ വലം കൈയായി നീങ്ങിയ ബ്രിട്ടാസിനെയാണ് കണ്ടത്. തുടർഭരണം പ്രതീക്ഷിക്കുന്ന പിണറായി വിജയന് ഡൽഹി ചർച്ചകളിലെ സഹായിയാകാൻ ബ്രിട്ടാസ് വേണോ? അതോ അതിലപ്പുറമുള്ള മാനസിക ഐക്യത്തിന്റെ പിൻബലമാണോ? രണ്ടിലൊന്ന് ബ്രിട്ടാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ശിവദാസനും പിണറായി വിജയന്റെ വിശ്വസ്തൻ, ഇപ്പോൾ സംസ്ഥാന വൈദ്യുതി ബോർഡിലെ അനൌദ്യോഗിക അംഗം. ശിവദാസൻ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടിയിൽ മറ്റു പല ജില്ലകളിലും പാർട്ടിയുടെ ശ്രേണീഘടനയിൽ മുൻനിര പദവികളിലിരുന്ന തലമുതിർന്ന നേതാക്കളുണ്ട്. ഇതുവരെ പാർലമെന്ററി സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടാത്തവരുണ്ട്. അവരെല്ലാം തഴയപ്പെട്ടിടത്ത് ബ്രിട്ടാസ് എത്തിയതിലാണ് ആ പിണറായി ടച്ച്. കണ്ണൂർ ജില്ലയ്ക്ക് രണ്ടാമത്തെ സീറ്റ് കിട്ടിയതിലുമുണ്ടായി ആ പിണറായി ടച്ച്. ദേശാഭിമാനിയിലെ പഴയ K. മോഹനന് ശേഷം രാജ്യസഭയിലേക്ക് പോകുന്നത് ജോൺ ബ്രിട്ടാസാണ്. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് എന്ന ചോദ്യം അരുത്. പിണറായി വിജയൻ പങ്കെടുക്കാതിരുന്ന CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പിണറായി ടച്ച് ഏറ്റവും ശക്തമായി പ്രതിഫലിച്ചത് എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ടീം പിണറായിക്ക് ഉലച്ചിലൊന്നും ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്നുതന്നെയാണ്. മോഹമുക്തനായ ചെറിയാൻ ഫിലിപ്പ്. ചെറിയാൻ ഫിലിപ്പിനെ മോഹമുക്തനായ രാഷ്ട്രീയ നേതാവെന്ന് വിശേഷിപ്പിച്ചത് മഹാനായ EMS ആണ്. കോൺഗ്രസ് ദേശീയവേദി രൂപീകരിച്ച് AK ആന്റണിയുടെ നിഴലായി ഉറച്ച കോൺഗ്രസുകാരനായി സഞ്ചരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യനായ EMSനോട് അടുപ്പം പുലർത്തിയ ആളാണ് ചെറിയാൻ ഫിലിപ്പ്. ചെറിയാൻ ഫിലിപ്പ് രചിച്ച കാൽനൂറ്റാണ്ട് എന്ന ഗ്രന്ഥം രാഷ്ട്രീയ ചരിത്ര വിദ്യാർത്ഥികൾക്ക് എക്കാലത്തെയും റഫറൻസ് ഗ്രന്ഥമാണെന്നതിൽ തർക്കമില്ല. ബുദ്ധിപരമായ സത്യസന്ധത പുലർത്തുന്ന പുസ്തകമെന്ന് EMS ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ചെറിയാൻ പുതിയ രാഷ്ട്രീയ ചരിത്ര പുസ്തകരചനയിലേക്ക് കടക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടതും വലതും എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകത്തിൽ കേരളത്തിലെ 2 പരമ്പരാഗത മുന്നണികളിലെയും ഉൾപിരിവുകൾ പ്രതിപാദിക്കുമെന്നാണ് പറയുന്നത്. അത് കാൽനൂറ്റാണ്ട് രചിച്ചതിന് ശേഷം ഇങ്ങോട്ടുള്ള കാലയളവിലെ ചരിത്രമായിരിക്കുമെന്നും. ചെറിയാൻ ഫിലിപ്പ് 2001 കോൺഗ്രസിനോട് ഇടഞ്ഞ് ഇടതു സഹയാത്രികനായതാണ്. കോൺഗ്രസിൽ സീറ്റ് നൽകാതെ തഴഞ്ഞതിലുള്ള രോഷം അദ്ദേഹം പ്രകടിപ്പിച്ചു. നൽകിയ സീറ്റുകൾ ജയസാധ്യതയില്ലാത്തതെന്ന് പരിഭവിച്ചു. 2001 സീറ്റ് നൽകിയിരുന്നു തിരുവനന്തപുരം നോർത്ത്. ഇന്ന് അതിന്റെ ഭാഗങ്ങൾ ചേർന്ന മണ്ഡലം വട്ടിയൂർക്കാവാണ്. ആ നോർത്തിൽ ജയസാധ്യതയില്ലെന്ന് കാട്ടിയാണ് ചെറിയാൻ പിണങ്ങിയത്. 1996 M. വിജയകുമാർ വിജയിച്ച നോർത്തിലെ സാധ്യതയെപ്പറ്റി ചെറിയാൻ അന്ന് ആകുലപ്പെട്ടതിൽ തെറ്റില്ല. കാരണം വിജയകുമാറിന്റെ പ്രതാപകാലമാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് മൂർധന്യത്തിലുണ്ടായ ചില വിവാദങ്ങളിലും അടിയൊഴുക്കിലും പെട്ട് വിജയകുമാർ തോറ്റു. ചെറിയാന് പകരം അവിടെ മത്സരിച്ച K. മോഹൻകുമാർ നിയമസഭ കയറി. ഇടതു സഹയാത്രികനായി പുതുപ്പള്ളിയിൽ സാക്ഷാൽ ഉമ്മൻചാണ്ടിയോട് രക്തസാക്ഷിത്വം പുൽകാനായിരുന്നു ചെറിയാന്റെ വിധി. 2006 CPM കല്ലൂപ്പാറ സീറ്റും 2011 ജയസാധ്യത കുറവെന്ന് പറയാൻ പറ്റാത്ത വട്ടിയൂർക്കാവും ചെറിയാന് നൽകി. 2 തവണയും പരാജയപ്പെട്ടു. പക്ഷേ 2006 KTDC അധ്യക്ഷ പദവിയും 2016 നവകേരള മിഷൻ കോർഡിനേറ്റർ പദവിയും CPM ചെറിയാന് നൽകി. കോൺഗ്രസിലായപ്പോൾ പഴയ കോട്ടയത്ത് 1991 മത്സരിച്ച് TK രാമകൃഷ്ണനോട് പരാജയപ്പെട്ടിട്ടുണ്ട് ചെറിയാൻ. പഴയ കോട്ടയത്ത് മേഴ്സി രവിയും ഇപ്പോൾ മാറിയ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വിജയിച്ചതാണ്. പക്ഷേ ചെറിയാൻ നിർഭാഗ്യവശാൽ പരാജയമടഞ്ഞു. അത് TK രാമകൃഷ്ണന്റെ പ്രതാപകാലമായതിനാലാവാം. മാത്രവുമല്ല, പഴയ കോട്ടയത്തിൽ ഇടതു ശക്തി കേന്ദ്രങ്ങൾ അല്പമുണ്ടായിരുന്നുതാനും. EMS വിശേഷിപ്പിച്ചതുപോലെ ചെറിയാൻ മോഹമുക്തനാണോ? ഒരു രാഷ്ട്രീയ നേതാവിന് അങ്ങനെയങ്ങ് മോഹമുക്തനായിരിക്കാൻ പറ്റുമോ? ഒരു മുന്നണിയിലുമില്ല മോഹം. മുക്തർ, സിപിഎം പാളയത്തിൽ സഹയാത്രികനായി തുടരുന്ന ചെറിയാൻ ഫിലിപ്പ്, രാജ്യസഭാ സീറ്റ് മോഹിച്ചതിൽ തെറ്റുപറയാനാവില്ല. സിപിഎം പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ചെറിയാനെ തഴയാൻ ന്യായീകരണമായി നിരത്തുന്നത്. ചെറിയാൻ പാർട്ടി അംഗമല്ല. പാർട്ടി പ്രാതിനിധ്യം പാർലമെന്റിലല്ലെങ്കിൽ തന്നെ കുറവാണ്. പഴയ പ്രതാപമില്ല ഇന്ന് ഇടതുപക്ഷത്തിന്. അത് തിരിച്ചറിഞ്ഞ് തൽക്കാലം മോഹമുക്തനായി തുടരുകയാണ് ചെറിയാൻ ചെയ്യേണ്ടത്. പുസ്തകമെഴുത്തിന് അദ്ദേഹം മുതിരുന്നെങ്കിൽ തെറ്റുപറയാനില്ല.